بسم الله الرحمن الرحيم ومن أضل ممن يدعو من دون الله من لا يستجيب له إلى يوم القيامة وهم عن دعائهم غافلون وإذا حشر الناس كانوا لهم أعداء وكانوا بعبادتهم كافرين وإذا تتلى عليهم آياتنا بينات قال الذين كفروا للحق لما جاءهم هذا سحر مبين أم يقولون افتراه قل إن افتريته فلا تملكون لي من الله شيئا هو أعلم بما تفيضون فيه كفى به شهيدا بيني وبينكم وهو الغفور الرحيم
بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل وسلم وبارك وأنعم على عبدك ونبيك ورسولك محمد وعلى آله وأصحابه وبعد സൂറത്തുൽ അഹ്ഖാഫാണ് കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങിയത്. അതിൽ നമ്മൾ ഖുൽ അറഅയ്തും മാ തദഊന മിൻ ദൂനില്ലാഹ് അറൂനി മാദാ ഖലഖൂ മിനൽ അർദ് അം ലഹും ശിർകും ഫിസ് സമാവാത് ഇതൂനി ബികിതാബിൻ മിൻ ഖബ്ലി ഹാദാ വഅസാറത്തിൻ മിൻ ഇൽം ഇൻ കുന്തും സാദിഖീൻ. അതുവരെയാണ് ഇവിടെ നമ്മൾ വിശദീകരിച്ചത്. അല്ലാഹു അല്ലാത്തവർ ദുആയിരക്കപ്പെടുന്നു. അപ്പോൾ അങ്ങനെ ദുആ ഇരക്കപ്പെടുമ്പോൾ അവരോട് ദുആയിരക്കുന്നവരോടുള്ള ചോദ്യമാണ്, അതെന്താ? അറൂനി മാദാ ഖലഖു മിനൽ അർദ് അം ലഹും ശിർക്കും ഫിസ് സമാവാത്ത്. എന്താണ് അവർ ഭൂമിയിൽ പടച്ചത്? അവരോട് പ്രാർത്ഥിക്കപ്പെടാൻ മാത്രം, അല്ലെങ്കിൽ വാനങ്ങളുടെ സൃഷ്ടിപ്പിൽ അവർക്ക് വല്ല പങ്കാളിത്തമുണ്ടോ? അവരോട് പങ്കു ചേർക്കപ്പെടാൻ മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിട്ട് പറയാണ്, ഈ പങ്കു ചേർക്കുന്നതിന് വല്ല പ്രൂഫും പ്രമാണവും ഉണ്ടോ പൂർവ്വവേദങ്ങളിൽ, അല്ലെങ്കിൽ ഇനി പിന്നെ പൈതൃകമായി ഇവിടെ ശേഷിപ്പിച്ച വല്ല വിജ്ഞാനങ്ങളിലും എങ്കിൽ അത് കൊണ്ടുവരും എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു വെല്ലുവിളിയാണ്. എന്ന് പറഞ്ഞാൽ അതൊരു ആർക്കും കൊണ്ടുവരാൻ കഴിയില്ല, സാധ്യല്ല എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അങ്ങനെ വിളിച്ചു ദുആയിരിക്കുന്നവരോട് അറിയിക്കുകയാണ്. തുടർന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നവരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അതാണ് വമൻ അദല്ലു മിമ്മൻ യദഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ وإذا حشر الناس كانوا لهم أعداء وكانوا بعبادتهم كافرين. അപ്പ ആ ഒരു പിന്നെ ഭാഗം ആദ്യത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് തെളിവില്ല, പ്രമാണമല്ല എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിച്ചു. ഇനി അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നവരെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അതെന്താ പറയണത്? ഒമൻ അബല്ലു മിമ്മൻ യദഉ മിൻ ദൂനില്ല. എന്താ ഒമൻ അബല്ലു? ഒമൻ അബല്ലു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വഴികെട്ടവൻ, വഴി പിഴച്ചവൻ. അബൽ എന്ന് പറഞ്ഞ സ്മൂത്ത് ഓഫ് ദൈൽ, ഏറ്റവും വഴികെട്ടവൻ. മൻ അബൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും വഴികെട്ടവൻ ആരാണ്, വഴി തെറ്റിയവൻ ആരാണ്. അവിടെ അമൻ എന്നുള്ളത് നിഷേധത്തിനും താജുബിനുമാണ്, ആശ്ചര്യം ജനിപ്പിക്കാനാണ്. ഒന്ന് ഇൻകാറിന് വേണ്ടിയിട്ട്. എന്താണ് ഇൻകാർ എന്ന് പറയുമ്പോൾ അതിന്റെ ഉദ്ദേശം പറയാം. മറ്റൊന്ന് താജുബ്, ആശ്ചര്യം ജനിപ്പിക്കാൻ. അപ്പോ ഒമൻ അബൽ, ഏറ്റവും വഴിവിട്ടവൻ ആരാണ്? മിമ്മയ്യദൂ മിന്ദൂനില്ല, അള്ളാഹുവെ കൂടാതെ ഉള്ളവരോട് ദുആ ചെയ്യുന്നവനേക്കാൾ, ദുആ ചെയ്യുന്നവനേക്കാൾ, മിമ്മൻ എന്നാ മിൻ മൻ ഒരുവനേക്കാൾ, യദൂ മിന്ദൂനില്ല അവൻ അള്ളാഹുവെ കൂടാതെ ഉള്ളവരോട്, അല്ലെങ്കിൽ മിന്ദൂനില്ല എന്ന മഅള്ള ശിവല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്, മഅള്ളാന്ന് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവോടൊപ്പം ദുആ ചെയ്യുന്നവരോട് അല്ലെങ്കിൽ അള്ളാഹുവെ കൂടാതെയുള്ളവരോട് ദുആ ചെയ്യുന്നവർ, അവരെക്കാൾ മൻ അബൽ പിഴച്ചവൻ ആരുണ്ട് എന്നാണ്, ഏറ്റവും പിഴച്ചവൻ. അവിടെ ഈ മെന്ന് പ്രയോഗിച്ചപ്പോണ്ടല്ലോ ഒന്ന് നിഷേധിക്കാനാണ്, അവനേക്കാൾ പിഴച്ചവൻ ആരുണ്ട് വെച്ചിട്ടുണ്ട്, അവനേക്കാൾ പിഴച്ചവൻ ആരും ഇല്ല എന്നുള്ളത്. അപ്പൊ ഏറ്റവും പിഴച്ചവൻ ആരാണ്? ഏറ്റവും പിഴച്ചവൻ മിമ്മയ്യദൂ മിന്ദൂനില്ല, മനസ്സിലെ. പിന്നെ മൻ അബൽ എന്ന് പറഞ്ഞാൽ ആ മൻ തഅജ്ജുബ് കൂടിയാണ് എന്ന് പറഞ്ഞാല്, പിന്നെ അള്ളാഹുവോടൊപ്പം ദുആ ചെയ്യുന്നവനേക്കാൾ പിഴച്ചവൻ ആരുണ്ട് എന്നാണ് അവന്റെ അവസ്ഥ. അത്ര അത്ഭുതകരാണ്, അത്ഭുതകരാണ്, അവനോളം അത്ഭുതകരമായ ഒരു അവസ്ഥ സൃഷ്ടിക്കണോ വേറല്ല എന്നർത്ഥം. അവന്റെ കാര്യം ഏറ്റവും ആശ്ചര്യകരം തന്നെ എന്ന ആശയത്തിൽ കൂടിയാണ് ആ മന്നെ പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പൊ മൻ അബല്ല മിമ്മൈ യദ്റും ഇന്ദൂനില്ല, മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, മൻ ലാ യസ്തജീബു ലഹു, ആരുടെ ദുആ ചെയ്യുന്നത്? അള്ളാഹുവോടൊപ്പം അല്ലെങ്കിൽ അള്ളാഹുവെ കൂടാതെ ആരോടാണ് ദുആ ചെയ്യുന്നത്? മൻ ഒരുത്തനോട്. ലാ യസ്തജീബു ലഹു, ആ ഒരുത്തൻ എന്താ ലാ യസ്തജീബു, ഉത്തരം നൽകുകയില്ല, ലഹു അവന് ദുആ ചെയ്യുന്നവന്, ഇലാ യൗമിൽ ഖിയാമ, ഏതുവരേക്കും? ഖിയാമത്ത് നാള് വരേക്കും. വഹും അവരാകട്ടെ, വഹും എന്നാ അവരാകട്ടെ, അവരാകട്ടെ എന്ന് പറഞ്ഞാല് ഈ മൻ ലാ യസ്തജീബു ലഹു, ഉത്തരം നൽകാതെ ഉള്ള അള്ളാഹുവോടൊപ്പം ദുആ ഇരക്കപ്പെടുന്നവർ, വഹും അവർ, അൻ ദുആഇഹിം, ഇവരുടെ ദുആയെ തൊട്ട്, ഗാഫിലൂൻ, ഗാഫിലൂൻ എന്ന് പറഞ്ഞാല് അശ്രദ്ധ അലുക്കളാകുന്നു, ശ്രദ്ധിക്കാത്തവരാകുന്നു. ഗഫ്ലത്താണ് അശ്രദ്ധ. അപ്പൊ വഹും ദുആഇഹിം, ദുആ ഇരക്കുന്നവരുടെ ദുആയെ തൊട്ട് ദുആ ഇരക്കപ്പെടുന്നവർ, വഹും അവർ, ഗാഫിലൂൻ, അശ്രദ്ധാലുക്കളാകുന്നു. വാവു വാവുൽ ഹാൽ, വാവു വാവുൽ ഹാൽ എന്ന് പറഞ്ഞാൽ ദുആ ഇരക്കപ്പെടുന്നവർ, ദുആ ഇരക്കുന്നവരുടെ ദുആയെ സംബന്ധിച്ചിട്ട് ഗഫ്ലത്തിലായിരിക്കെ, അങ്ങനെയാണ്, അതാണ് അവസ്ഥ. അന്ത്യനാൾ വരേക്കും ഉത്തരം നൽകാത്തവരോട് ദുആ ഇരക്കുന്നവനേക്കാൾ പിഴച്ച മാർഗം അവലംബിച്ചവനും അത്ഭുതകരമായ അവസ്ഥയുള്ളവനുമായിട്ട് ആരാണുള്ളത് എന്നാണ് ചോദ്യം. وَإِذَا حُشِرَ النَّاسُ كَانُوا لَهُمْ أَعْدَاءً وَكَانُوا بِعِبَادَتِهِمْ كَافِرِينَ وَإِذَا حُشِرَ النَّاسُ നമുക്ക് പിന്നെ ഇതിനോട് അനുബന്ധിച്ച ഭാഗമാണ്, ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ, വൈദ ഹുഷറന്നാസ്, ജനങ്ങൾ ഹഷറാണ്, എന്താ ഹഷർ എന്ന് പറഞ്ഞെങ്കിൽ അത് ബാസിനെ തുടർന്നുള്ളതായ നുഷൂർ, ഹഷർ എന്ന് പറഞ്ഞാൽ ആളുകൾ ഒരുമിച്ച് കൂട്ടപ്പെടുക, അത് അന്ത്യനാളിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതിനെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. വൈദ ഹുഷറന്നാസ്, ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ, കാനു ലഹും ആയത, കാനു അവർ ആയിരിക്കും, ലഹും അവർക്ക് എന്ന് പറഞ്ഞെങ്കിൽ ഈ ആരാധിക്കപ്പെടുന്നവർ ആയിരിക്കും, ലഹും ആരാധിക്കുന്നവർക്ക്, അദാൻ ശത്രുക്കൾ, വക്കാനു അവർ ആയിരിക്കും, ഇബാദത്തിഹിം ഇവരുടെ ഇബാദത്തിനെ, ഇബാദത്തിന്റെ വിഷയത്തിൽ, കാഫിരീൻ, കാഫിരീൻ എന്ന് പറഞ്ഞാൽ നിഷേധികൾ, നിഷേധികൾ, കാനു കാഫിരീന ഇബാദത്തിഹിം, കാനു കാഫിരീന ബി ഇബാദത്തി, ഇബാദത്തി എന്നുള്ളതിനെ മുന്തിപ്പിച്ചു, കാഫിരീന ബി, അതാണ് നിഷേധിക്ക, കഫറ ബി. അപ്പൊ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തില് ചോദിക്കുന്നത്, അള്ളാഹുവോടൊപ്പം അന്ത്യനാൾ വരേക്കും ദുആക്ക് ഉത്തരം ചെയ്യാത്തവരോട് ദുആ ചെയ്യുന്നവനേക്കാൾ പഴച്ചവൻ ആരുണ്ടെന്നാണ്. അപ്പൊ ഏറ്റവും വലിയ വഴികേടിന്റെ വക്താവാരാണ് വിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ. അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നവരാണ്, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നവരാണ്. ഇവിടെ മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമാണ് മൻ എന്നാണ് പ്രയോഗിച്ചത്. മൻ എന്ന് പറഞ്ഞാൽ എന്താ? മൻ എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ വ്യാകരണത്തില് മഞ്ഞ് പ്രയോഗിക്കും, അതേപോലെ തന്നെ മായും പ്രയോഗിക്കും. ഇസ്മു മൗസൂല മൻ സാധാരണ ആക്കലിനാ പ്രയോഗിക്കാം, ബുദ്ധിയുള്ള ആളുകൾക്കാണ് മഞ്ഞ് പ്രയോഗിക്കും. മാ പ്രയോഗിക്ക സാധാരണ ബുദ്ധിയില്ലാത്ത വസ്തുക്കൾക്ക്, യാതൊന്ന് യാതൊരുവൻ, യാതൊന്ന് യാതൊരുവൻ. ചിലപ്പോ മഞ്ഞിന്റെ സ്ഥാനത്ത് മാ പ്രയോഗിക്കും, മാന്റെ സ്ഥാനത്ത് മഞ്ഞും പ്രയോഗിക്കും. മനസ്സിലായോ? ഇവിടെ അന്ത്യനാൾ വരേക്കും തനിക്ക് ഉത്തരം നൽകാത്തവൻ അല്ലെങ്കിൽ ഉത്തരം നൽകാത്തവർ, അവിടെ ആക്കിലും ഗൈറു ആക്കിലും ഉദ്ദേശം എന്ന് പറഞ്ഞെങ്കിൽ, അള്ളാഹുവല്ലാത്ത ദുആയി രക്കപ്പെടുന്നവർ വിഗ്രഹങ്ങളും പ്രതിഷ്ഠകളും പ്രതിമകളും ഒക്കെ ഉണ്ട്. മനസ്സിലെ? അതേപോലെ തന്നെ ആളുകളുണ്ട്, വ്യക്തികളുണ്ട്. മൂസ അല്ല ഈസ, ഉസൈർ, അതേപോലെ സാലിഹീങ്ങൾ, ഇങ്ങനെ ഇബ്രാഹിം നബി തുടങ്ങി ആളുകളുണ്ട്. അപ്പൊ ഇവിടെ മഞ്ഞ് പ്രയോഗിക്കുമ്പോ അള്ളാഹുവല്ലാതെ ദുആയി രക്കപ്പെടുന്ന ആളുകളും അതേപോലെ തന്നെ വിഗ്രഹങ്ങളും ഒക്കെ എന്താണ്? ഒക്കെ ഉദ്ദേശം. കാരണം ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ വിഗ്രഹങ്ങളാണ് ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്, കേവലം വിഗ്രഹങ്ങളാണ് അതുകൊണ്ട് മഹത്തുക്കളൊന്നല്ല ഉദ്ദേശിക്കണം എന്നാണ്. അങ്ങനെയാണെങ്കിൽ മായാണ് പ്രയോഗിക്കേണ്ടിയിരുന്നത്, പക്ഷെ മഞ്ഞാണ് പ്രയോഗിച്ച്. അപ്പൊ ഇത് ഉദ്ദേശം എന്താ? വിഗ്രഹങ്ങളും അതേപോലെ തന്നെ ആക്കലുകളായ അക്കലുള്ള ആരാധിക്കപ്പെടുന്ന മനുഷ്യരും ഒക്കെ ഉദ്ദേശമാണ്. പിന്നെ ഇവിടെ നോക്കി, മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. വഹും അവർ എന്ന് പറഞ്ഞാൽ ആരാ? ഈ ആരാധിക്കപ്പെടുന്നവരാണ്. പിന്നെ വിഗ്രഹങ്ങൾ മാത്രമായിരുന്നെങ്കിൽ വഹിയ എന്ന് പറഞ്ഞാൽ മതി, അവ എന്ന് പറഞ്ഞാൽ മതി, പക്ഷെ ഇവിടെ അവർ എന്നാ പറഞ്ഞത്. പിന്നെ ദുആഇഹിം, ഈ ദുആയിൽ രക്കപ്പെടുന്നവരുടെ ദുആയെ കുറിച്ച് ഗാഫിലൂൻ, ഗാഫിലൂൻ എന്നാണ് എന്താ? അത് ജമ്മു മുദക്കർ സാലിമാണ്, ജമ്മു മുദക്കർ സാലിമാണ്, ജമ്മാണ്. ഗാഫിൽ അശ്രദ്ധാലു, ഗാഫിലൂൻ അശ്രദ്ധാലുക്കൾ. അപ്പൊ അവിടെയും എന്താണ്? വിഗ്രഹങ്ങൾ പ്രതിഷ്ഠകൾ അത് മാത്രമല്ല ഉദ്ദേശം, പിന്നെയോ ആരാധിക്കപ്പെടുന്ന ആളുകളും അവിടെ ഉദ്ദേശം. മക്കയിലെ ബൗദ്ധീയ വിശ്വാസികൾ, മക്കയിലെ ബൗദ്ധീയ വിശ്വാസികൾ കേവലം വിഗ്രഹങ്ങളെയും പ്രതിഷ്ഠകളെയുമാണ് ആരാധിച്ചിരുന്നത് എന്നാണ് ചിലരുടെ വെപ്പ്. മനസ്സിലായി? അതൊരിക്കലും ശരിയല്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇന്നകും വമാ തഅബ്ദൂന മിൻ ദൂനില്ലാഹി ഹസബു ജഹന്നം, ഇന്നകും വമാ തഅബ്ദൂന മിൻ ദൂനില്ലാഹ്, നിങ്ങളും അള്ളാഹുവോടൊപ്പം നിങ്ങൾ ആരാധിക്കപ്പെടുന്നവരും ഹസബു ജഹന്നം, എന്താ ജഹന്നമിന്റെ ഹസബാകുന്ന ഇന്ധനമാകുന്നു, വിറകാകുന്നു. അപ്പോ ആരാധിക്കുന്നവരും ആരാധിക്കപ്പെടുന്നവരും എന്താണ്? നരകത്തിന്റെ വിറകാകുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്. ഈ ആയത്തിറങ്ങിയപ്പോ, ഈ ആശയ ആയത്തിറങ്ങിയപ്പോ മുശ്രിക്കീങ്ങൾ പറയാണ്, അപ്പൊ ഞങ്ങളെന്നാ ഈസാ നബിനോടൊപ്പമായിരിക്കും, ഞങ്ങൾ ഉസൈറിനോടൊപ്പമായിരിക്കും, ഞങ്ങൾ സാലിഹീങ്ങളോടൊപ്പമായിരിക്കും. കാരണം എന്താ? അവരാരെ ആരാധിക്കുന്നുണ്ട്? സാലിഹീങ്ങളെ ആരാധിക്കുന്നുണ്ട്. അപ്പോ ആരാധിക്കപ്പെടുന്നവരും ആരാധിക്കുന്നവരും നരകത്തിലാണ് എങ്കിൽ, നരകത്തിന് വിറകാണിയെങ്കിൽ, അപ്പൊ ഞങ്ങൾ സാലിഹീങ്ങളോടൊപ്പമായിരിക്കും എന്നവര് പറയാണ്. ഈസാ നബിയോടൊപ്പമായിരിക്കും, ഉസൈറിനോടൊപ്പമായിരിക്കും എന്നവര് പറയാണ്. മനസ്സിലല്ലേ? അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചത് ഇന്നല്ലദീന സബഖത് ലഹും മിന്നൽ ഹുസ്ന ഉലൈക അൻഹ മുബഅദൂൻ, ഉലൈക അൻഹ മുബഅദൂൻ ലാ യസ്മഊന ഹസീസഹ വഹും ഫീ മഷ്തഹത് അൻഫുസുഹും ഖാലിദൂൻ. ഈ ആയത്തർക്ക് ഇനി തുടർന്ന് എന്താ? ഇന്നല്ലദീന, ഇവർ പറയാണ് ആരാധിക്കുന്നവരും ആരാധിക്കപ്പെടുന്നവരും നരകത്തിന് ഇന്ധനമാണ് എങ്കിൽ ഞങ്ങൾ ഈസയോടൊപ്പം, ഉസൈറിനോടൊപ്പം, സാലിഹീങ്ങളോടൊപ്പമായിരിക്കും എന്ന് മുശ്രിക്കീങ്ങൾ പറയാണ്. ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല ഇറക്കിയ ആയത്താണ് ഏത്? ഇന്നല്ലദീന സബഖത് ലഹും മിന്നൽ ഹുസ്ന, നമ്മളിൽ നിന്ന് ഹുസ്ന മുൻകടന്നവർ, നന്മയും സ്വർഗവും ലഭിക്കും എന്നുള്ള കാര്യം അത് മുൻകടന്നവർ, ഉലായി കാൻഹാ മുബഅദൂൻ, അവർ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുന്നവരാണ്. ഈസാ നബി, ഉസൈർ നബി, സാലിഹീങ്ങൾ, ഇവരൊക്കെ എന്ത് ചെയ്യും? നരകത്തിൽ നിന്ന് അകറ്റപ്പെടും. അവര് നരകത്തിൽ ഉണ്ടാവില്ല. അവരുടെ അവസ്ഥ എന്താണ്? ഉലായി കാൻഹ മുബഅദൂൻ വഹും നരകത്തിന്റെ നേരിയ ശബ്ദം പോലും അവർ കേൾക്കൂല. നരകത്തിൽ പോകില്ല എന്നല്ല, പിന്നെ നരകത്തിന്റെ നേരിയ ശബ്ദം പോലും അവർ കേൾക്കുകയില്ല. ബഹും ഫീ മഷ്തഹത് അൻഫുസുഹും ഖാലിദൂൻ, അവർ അവരുടെ നഫ്സുകൾ ഇച്ഛിക്കുന്ന സ്വർഗീയ സുഖങ്ങളിൽ ഖാലിദൂൻ, നിത്യവാസികളായിരിക്കും എന്നാണ് ആര് പറഞ്ഞത്? അള്ളാഹു സുബ്ഹാനഹു വതആല മുശ്രിക്കീങ്ങൾക്ക് മറുപടി ആയിട്ട് പറഞ്ഞത്. അപ്പോ ബഹുദൈവ വിശ്വാസികളായ മുശ്രിക്കീങ്ങൾ കേവല വിഗ്രഹങ്ങളെയും പ്രതിഷ്ഠകളെയും മാത്രമല്ല ആരാധിച്ചിരുന്നത്, പിന്നെ അതോടൊപ്പം അവര് മഹത്തുക്കളെയും ആരാധിച്ചിരുന്നു. മഹത്തുക്കളെയും അവർ ആരാധിച്ചിരുന്നു. ഇമാം ഹാക്കിമിന്റെ ഈ ഹദീസ് ആ വിഷയത്തിൽ വ്യക്തമായിട്ടുള്ള പ്രൂഫാണ്. അപ്പോ ഇവിടെ അള്ളാഹുവോടൊപ്പം ദുആയിരക്കുന്നവനേക്കാൾ വഴികെട്ടവൻ ആരുണ്ട് എന്നുള്ള ചോദ്യം വിഗ്രഹങ്ങൾ ആരാധിച്ചവർക്കും ബാധകമാണ്, മഹത്തുക്കൾ ആരാധിച്ചവർക്കും ബാധകമാണ്. അള്ളാഹു അല്ലാത്ത വിളിച്ച് ദുആയിരക്കപ്പെടുന്നവർ ആരുണ്ട്? അവർക്കൊക്കെ അവരുടെ ഒക്കെ വിഷയത്തിലാണ് ഇവിടെ. മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ എന്നാണ്. ഖിയാമത്ത് നാൾ വരേക്കും ഉത്തരം നൽകാത്തവർ എന്നാണ് അവരെയാണ് വിളിക്കുന്നത്. ഖിയാമത്ത് നാൾ വരേക്കും ഉത്തരം നൽകാത്തവർ. അപ്പോ ഖിയാമത്ത് നാൾ വരേക്ക് ഉത്തരം ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അപ്പുറം, അതിന്റെ അപ്പുറം, അതിന്റെ അപ്പുറം തീരെ കിട്ടൂല എന്നുള്ളതാണ്. കാരണം എന്താ? പിന്നെ ഉത്തരം കിട്ടുകയാണെങ്കിൽ ദുആ എന്താ? യഥാർത്ഥ ദുആന്റെ നിർവചനം എന്താ? ഇമാം ഇബ്നു റജബുൽ ഹംബലി, ഇമാം അബു സുലൈമാനുൽ ഖത്താബി, ഇമാം ഷാഫി മദ്ഹബിലെ പണ്ഡിതനാണ്, അദ്ദേഹം ദുആക്ക് താരീഫ് പറഞ്ഞത് അബു സുലൈമാൻ ഖത്താബി ഷാഫി പണ്ഡിതനാണ്, അദ്ദേഹത്തിന് ഒരു കിതാബുണ്ട്. അതിൽ അദ്ദേഹം ദുആന്റെ താരീഫ് പറയാണ്, ഇസ്തിദാഉൽ അബ്ദു റബ്ബഹു, ഒരു ദാസൻ തന്റെ റബ്ബിനോട് തേടലാണ്. അൽ ഇആന, ഇആന എന്ന അല്ല, അൽ ഇനായ, ഇആന എന്നല്ല, ഇആന അല്ല, ഇആന പരിഗണന, പരിഗണന ആവശ്യപ്പെടലാണ്, പരിഗണന ആവശ്യപ്പെടുക, റബ്ബിന്റെ പരിഗണന ദാസൻ ആവശ്യപ്പെടുന്നതിനാണ് ദുആ എന്ന് പറയാം. വ ഇസ്തിംദാദുഹു ഇയ്യാഹുൽ മഅൂന, എന്താ ആ ദാസൻ അള്ളാഹുവോട് സഹായം ആവശ്യപ്പെടലുമാണ് എന്ത് ദുആ. അപ്പൊ അള്ളാഹുവിന്റെ പരിഗണനയും അതേപോലെ അള്ളാഹുവിൽ നിന്നുള്ള സഹായവും ആവശ്യപ്പെടുന്നതിനാണ് എന്തെന്ന് പറയാം? ദുആ എന്ന് പറയാം, ദുആ എന്ന് പറയാം. അപ്പൊ അള്ളാഹു പരിഗണിക്കണം, അള്ളാഹു സഹായിക്കണം, ഇതിനാണ് ദുആ എന്ന് പറയാം. അള്ളാഹുവിൽ നിന്നുള്ള പരിഗണനയും സഹായവും അള്ളാഹുവിൽ നിന്ന് ലഭിക്കേണ്ടത്. അള്ളാഹു അല്ലാത്തവരിലേക്ക് വഴി മാറ്റിയിട്ടുണ്ട് എങ്കിൽ അതാണ് എന്ത് ചെയ്യുന്നത്? ദുആ അള്ളാഹു അല്ലാത്തവരോട് തേടുന്നത്, ദുആ അള്ളാഹു അല്ലാത്തവരോട് തേടുന്നത്. ഈ പരിഗണനയ്ക്ക് വേണ്ടിയുള്ള തേട്ടവും സഹായത്തിന് വേണ്ടിയുള്ള തേട്ടവും അള്ളാഹു അല്ലാത്തവരോട് നിർത്തുന്നത് എന്തിനാ? അള്ളാഹു അല്ലാത്തവരോട് നിർത്തുന്നത് എന്തിനാ? അള്ളാഹു അവർക്ക് എന്ത് കിട്ടാനാണ്? ആ ഈ ദുനിയാവിൽ നിന്ന് അതിന് പരിഗണനയും സഹായവും കിട്ടാനാണ്, പരിഗണനയും സഹായവും കിട്ടാനാണ്. അള്ളാഹുവിനോട് ചോദിക്കേണ്ട സഹായം, അള്ളാഹുവിനോട് ചോദിക്കേണ്ട പരിഗണന, അത് അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുന്നത് എന്തിനാ? അവർക്ക് ഉത്തരം കിട്ടാനാണ് അല്ലെ, ദുനിയാവിൽ ഉത്തരം കിട്ടാനാണ്. അള്ളാഹു പറയുന്നത് എന്താണ്? ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരേക്കും എന്ത് ചെയ്യൂല, അവന് ഉത്തരം നൽകൂല. അങ്ങനെയുള്ളവരോടാണ് ദുആ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭൗതിക ലോകത്ത് അങ്ങനെ ദുആ ചെയ്യുന്നവർ തങ്ങൾക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അത് അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ ഗണ്ഡിതായിട്ട് പറഞ്ഞിട്ട് അത് കിട്ടൂല എന്നുള്ളത്. പിന്നെ ഇവിടെ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്തുനാൾ വരേക്കും എന്ന് പറഞ്ഞു. മുഫസ്സിരീങ്ങൾ പറഞ്ഞു എന്തിനാ ഖിയാമത്തുനാൾ വരേക്കും പറഞ്ഞു, അതിന്റെ അപ്പുറം കിട്ടുന്നുള്ള അർത്ഥത്തില. പിന്നെ അതിന്റെ അപ്പുറവും കിട്ടൂല, അതിന്റെ അപ്പുറം കിട്ടൂല. പക്ഷേ ദുആയിൽ രക്ഷപ്പെടുന്നവർക്ക് ഖിയാമത്തുനാൾ വരെ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു അവസ്ഥാമാറ്റുണ്ട്, അവസ്ഥാമാറ്റുണ്ട്. അത് മനസ്സിലാക്കാനാണ് ഇവിടെ ഇലാ യൗമിൽ ഖിയാമ പറഞ്ഞത്. ومن اظن مما يدعو من دون الله من لا يستجيب له ഉത്തരം നൽകൂല. ഖിയാമത്തുനാൾ വരേക്കും ഉത്തരം നൽകൂല, അതിന് ശേഷവും ഉത്തരം നൽകൂല. പിന്നെ എന്തിനാ ഖിയാമത്തുനാൾ വരേക്കും എന്നുള്ള ഒരു ഗായത്ത് പറഞ്ഞത്? ഒരു ഗായത്ത്, ഒരു പിന്നെ പരിധി അള്ളാഹു ഇവിടെ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാല് ഖിയാമത്തുനാളിന് മുമ്പുള്ള അവസ്ഥയും ഖിയാമത്തുനാളിന് ശേഷമുള്ള അവസ്ഥയും ഈ മല്ലായ സജീവുല ഉണ്ടല്ലോ. അല്ലെങ്കിൽ മിമ്മ യദോ മിന്ദൂനില്ല മല്ല മൻ, അവർക്ക് വ്യത്യസ്തമാണ്. ഖിയാമത്തുനാൾ വരേക്കും ഉത്തരം ചെയ്യൂല, മനസ്സിലായേ? ഈ ദുആ ചെയ്യുന്നവരോടുള്ള ഈ ദുആ ചെയ്യപ്പെടുന്നവരുടെ അവസ്ഥ ഉണ്ടല്ലോ, ഇവരറിയുന്നല്ല. ദുആ ചെയ്യുന്നവരെ കുറിച്ച് അറിയുന്നല്ല, അവരോടൊരു പ്രതികരണമല്ല, ഒരു പ്രതികരണമല്ല. ഖിയാമത്തുനാൾ വരേക്കും, ഖിയാമത്തുനാൾ സംഭവിച്ചാലോ അതിനുശേഷം ഉത്തരം നൽകലുമില്ല. പക്ഷേ ഖിയാമത്തുനാൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തുണ്ട്? ഈ ദുആ ചെയ്യുന്നവരോടുള്ള ചില പ്രതികരണങ്ങളുണ്ട്, പ്രതികരണങ്ങളുണ്ട്. അതിനി പിന്നെ ആരായാലും, അതാണ് ഇവിടെ പറഞ്ഞത്, ഖിയാമത്തുനാൾ വരേക്കും വഹും അൻ ദുആഇ ഗാഫിലൂൻ. ദുആ ഇരക്കപ്പെടുന്നവർ ദുആ ഇരക്കുന്നവരുടെ ദുആയെ കുറിച്ച് ഗാഫിലൂൻ, എന്താ അവർ അശ്രദ്ധയിലാണ്. ആരാണ് ദുആ ചെയ്യുന്നതെന്നോ എന്താണ് ദുആ ചെയ്യുന്നതെന്നോ, തങ്ങൾ ദുആ ചെയ്യുകയാണെന്നോ ദുആ ചെയ്യപ്പെടുകയാണെന്നോ ആർക്കറിയില്ല. ഈ ആളുകൾക്കറിയില്ല, ആളുകൾക്കറിയില്ല. അതെന്തുകൊണ്ട്? ഇപ്പൊ ദുആ ആരോട് ചെയ്യുന്നോ അത് കല്ലും മുള്ളും അതേപോലെ തന്നെ വിഗ്രഹങ്ങളും പ്രതിഷ്ഠകളും ഒക്കെ ആണെങ്കിൽ അത് കേൾക്കൂല, കാണൂല, അതിൽ ഇഷ്കാലൊന്നുമില്ല. മനസ്സിലല്ലേ? അതിൽ ഇഷ്കാലൊന്നുമില്ല. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ വിഗ്രഹങ്ങളെ തകർത്തു, എന്നിട്ട് വലിയ വിഗ്രഹത്തിന്റെ കഴുത്തിൽ കോടാലി തൂക്കി. മനസ്സിലല്ലേ? ആരാധന്മാർ വന്നിട്ട് നോക്കുമ്പോ വിഗ്രഹങ്ങളൊക്കെ ഇതാ വീണിതെല്ലോ കിടക്കുന്നു, ധരണിയിൽ നിന്ന മാതിരി ഒക്കെ ഉടഞ്ഞു കിടക്കുകയാണ്. വലിയ വിഗ്രഹത്തിന്റെ കഴുത്തിൽ കോടാലി ഉണ്ട്. അപ്പൊ മൻ ഫഅല ബിഹാലിയ സീന, ഇത് ഞങ്ങളാ വിഗ്രഹങ്ങളെ കൊണ്ട് ആരാണ് ഇത് ചെയ്തതെന്ന് ചോദിക്കുകയാണ്. ഞങ്ങളുടെ ആരാധന്മാരെ കൊണ്ട് ഇത് ആരാണ് ചെയ്തത്? അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, വലിയ വിഗ്രഹത്തിനോട് ചോദിക്കാൻ, വലിയ വിഗ്രഹത്തിനോട് ചോദിക്കാൻ, അവർ സംസാരിക്കുന്നവരാണ്, നിങ്ങൾ ചോദിച്ചു നോക്കി എന്ന് പറയാം. മനസ്സിലല്ലേ? അപ്പൊ അവർ ചോദിച്ചോ? അവർക്കറിയാം ചോദിച്ചിട്ട് കാര്യമല്ല, കേൾക്കൂല, കാണൂല, ഉപകാരം ചെയ്യൂല, ഉപദ്രവം ചെറുപ്പൂല, അതിനെയാണ് ആരാധിക്കുന്നതെന്നറിയാം. മഹത്തുക്കൾ ആരാധിക്കപ്പെടുന്നുണ്ട്, മഹത്തുക്കൾ ദുആ ഇരക്കപ്പെടുന്നുണ്ട്, മഹത്തുക്കൾ ദുആ ഇരക്കപ്പെടുന്നുണ്ട്. അത് അവർ കേൾക്കൂല. ദുആ ഇരക്കുന്നവരെ കുറിച്ച് പോലും അറിയില്ല, ദുആയെ കുറിച്ച് അറിയില്ല. അവര് അതിന് തൊട്ടൊക്കെ ഗഫ്ലത്തിലാണ്. മനസ്സിലായി? അതിൽ മുഫസ്സിരീങ്ങൾ പറഞ്ഞ ഒരു വിഷയം, മഹത്തുക്കളാണ് ദുആ ഇരക്കപ്പെടുന്നത് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല അവർക്കത് അറിയിച്ചു കൊടുക്കൂലില്ല. എന്തുകൊണ്ടാ? മരണം വരിച്ച് മൺമറഞ്ഞ മഹത്തുക്കൾ അവരുടെ ഈ ദുനിയാവിലെ ജീവിതം മുഴുവൻ എന്തിനായിരുന്നു? അള്ളാഹു മാത്രം ആരാധിക്കപ്പെടണം, ദുആ ഇരക്കപ്പെടണം എന്നുള്ള ആശയം പഠിപ്പിക്കാനാണ് അല്ലേ? അവർ മരിച്ചതിന് ശേഷം തങ്ങൾ പഠിപ്പിച്ച ഈ ആദർശത്തിനെതിരിലാണ് തങ്ങളുടെ അനുയായികൾ. അവർ തങ്ങളെ വിളിച്ചാണ് ദുആ ഇരക്കപ്പെടുന്നത് എന്നുള്ളത് അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പ്രതിഫലം നൽകപ്പെടാൻ നിശ്ചയിച്ച വേദിയാണിത്, മരണാനന്തര വേദി. അവർക്ക് സുഖം ഉണ്ടാകുക, അതല്ല അരാജകം ഉണ്ടാകുക, പ്രയാസം ഉണ്ടാകുക. അവർക്ക് പ്രയാസം ഉണ്ടാകുക, കാരണം അവരുടെ ജീവിതം അല്ല, അവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചത് അള്ളാഹു മാത്രം പ്രാർത്ഥിക്കപ്പെടണം എന്നുള്ള ആദർശം പഠിപ്പിക്കാനാണ്. അവർ കൺമറഞ്ഞ ഉടനെ തന്നെ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥയാണ് അവരുടെ അനുയായികൾക്കുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് സുഖം ഉണ്ടാകും? സുഖത്തിന്റെ ആ ബർദഹിൽ പാരത്രിക ജീവിതത്തിൽ അവർക്കത് വളരെ പ്രയാസമായിരിക്കും, അവർക്ക് അത് വേദനയായിരിക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല അവർക്കത് അറിയിക്കുന്ന വിഷയമല്ല. വഹും അൻ ദുആഇഹിം ഗാഫിലും, മഹത്തുക്കളുടെ വിഷയം വരെ അങ്ങനെ, മഹത്തുക്കളുടെ വിഷയം വരെ അങ്ങനെ. പിന്നെ കുറെ ആൾദൈവങ്ങളും അതേപോലെ ജനങ്ങളെ വഴികേടിലേക്ക് ക്ഷണിക്കുകയും വഴികേടിൽ ആഴ്ത്തുകയും ചെയ്യപ്പെടുന്ന ആളുകൾ ആരാധിക്കപ്പെടുന്നുണ്ട്, അവർ പ്രാർത്ഥിക്കപ്പെടുന്നുണ്ട്. മനസ്സിലായോ? അവരതറിഞ്ഞാലോ ഞങ്ങളുടെ കാലശേഷം ഞങ്ങൾ ആരാധിക്കപ്പെട്ടെന്ന് പറഞ്ഞാലോ? ആ ഓ, കുറെ ആളുകൾ വഴികേടിലായി നടന്ന ഊറ്റം അവർക്കുണ്ടായേക്കാം. പക്ഷെ യഥാർത്ഥത്തിൽ അവര് ശിക്ഷയുടെ ലോകത്തും അവർ അള്ളാഹുവിന്റെ അദാബിലുമാണ്, അള്ളാഹുവിന്റെ അദാബിലാണ്. പക്ഷെ അവർ തങ്ങൾ ആരാധിക്കപ്പെടുന്ന അനുയായികളുണ്ടെന്ന് തങ്ങൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലല്ലേ? അപ്പൊ ആ നിലക്കും അവര് അറിയിക്കപ്പെടുക എന്നുള്ളതില്ല. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ഖിയാമത്ത് നാൾ വരേക്കും തങ്ങൾക്ക് ഉത്തരം ചെയ്യാത്തവർ മാത്രമല്ല, ആ ഉത്തരം ചെയ്യപ്പെടാത്തവരുടെ അവസ്ഥ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, ആരാധിക്കപ്പെടുന്നവരുടെ ദ്വയരക്കപ്പെടുന്നവരുടെ ദ്വയയെ കുറിച്ചിട്ട് അവർ അശ്രദ്ധാലുക്കളായിരുന്നു. അവർക്ക് ഇത് അറിവില്ല, അവർക്കൊരു ബോധമല്ല. അത് മഹത്വക്കളായാലും ശരി, വിഗ്രഹങ്ങളായാലും ശരി, ഇനി വഴികേടിന്റെ വാക്താക്കൾ മനുഷ്യ ദൈവങ്ങൾ മറ്റെന്നൊക്കെ പറഞ്ഞ് ആരാധിക്കപ്പെടുന്ന ആളുകളാണെങ്കിലും ശരി, അള്ളാഹു സുബ്ഹാനഹു വതആല മൊത്തത്തിൽ ആണ് ഇവിടെ പറഞ്ഞത്. അത് കേവലം വിഗ്രഹങ്ങളുടെ വിഷയത്തിൽ, കേൾക്കാത്ത കാണാത്ത നോക്കുബുദ്ധികളായ വിഗ്രഹങ്ങളുടെ മാത്രം വിഷയത്തിലല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മൻ വഹും ഗാഫിലൂൻ ഈ പ്രയോഗങ്ങൾ നടത്തുമായിരുന്നില്ല. അപ്പൊ ഇങ്ങനെ ഈ പ്രയോഗങ്ങൾ നടത്തിയിരുന്ന അത് സുതാര്യം വ്യക്തമാണ്, സുതാര്യം വ്യക്തമാണ്. ഇവിടെ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ഇന്ന കുന്ന ഇബാദത്തിക്കും ലഹാഫിലീൻ, പരലോകത്ത് ആരാധിക്കപ്പെടുന്നവർ, ദുആ ഇരക്കപ്പെടുന്നവർ, ദുആ ഇരുന്നവരോട് പറയാണ്, ഇന്ന കുന്ന തീർച്ചയായും ഞങ്ങളായിരുന്നു, അൻ ഇബാദത്തിക്കും നിങ്ങളുടെ ഇബാദത്തിനെ കുറിച്ച്, ലഹാഫിലീൻ അശ്രദ്ധാലുക്കൾ. അന്ത്യനാളിലുണ്ടല്ലോ, ഞാൻ പറഞ്ഞ അന്ത്യനാൾ വരേക്ക് ഉത്തരം ചെയ്യൂല എന്നാണ്. എന്തിനാ അന്ത്യനാൾ വരേക്കെന്ന് പറഞ്ഞാൽ? അന്ത്യനാളിന് ശേഷം ഉത്തരം ചെയ്യുന്ന അർത്ഥത്തിലല്ല, അന്ത്യനാളിന് ശേഷം ഉത്തരം ചെയ്യില്ല. പക്ഷെ അന്ത്യനാളിന് ശേഷം ഈ ആരാധിക്കപ്പെട്ടവർ പ്രതികരിക്കും, അവരുടെ ശത്രുത അറിയിക്കും, അവരുടെ വിയോജിപ്പ് അറിയിക്കും, അവർ ശാപം പറയും. അതിൽപ്പെട്ടതാണ് അന്ത്യനാളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതുവരെ അശ്രദ്ധയിലായിരുന്ന ആളുകൾ അതിനുശേഷം ഉത്തരം ചെയ്യൂല. മാത്രല്ല, ഇന്ന കുന്നാൻ ഇബാദത്തിക്കും ലഹാഫിലു, നിങ്ങൾ ഞങ്ങൾക്ക് ഇബാദത്ത് ചെയ്യുന്നതിനെ കുട്ടി ഞങ്ങള് ബോധമില്ലാത്തവരായി, ഞങ്ങളത് അറിഞ്ഞിട്ടേ ഇല്ല. പിന്നെ എന്തിനാ നിങ്ങൾ ഞങ്ങളെ പിന്നാലെ ഞങ്ങളെ നോക്കി ഇങ്ങനെ പറയും? കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല അന്ത്യനാളായിട്ടുണ്ടെങ്കിൽ അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെട്ടവരുന്നവരോടൊക്കെ പറയും ആരാധന്മാരുടെ പിന്നാലെ പോകുക. അപ്പൊ ഈസാന്റെ പിന്നാലെ പോകുന്നവർ, മൂസായുടെ പിന്നാലെ പോകുന്ന, ഉസൈറിന്റെ പിന്നാലെ പോകുന്നവർ, അതേപോലെ തന്നെ മറ്റുള്ളവരുടെയൊക്കെ പിന്നാലെ പോകുന്നവരുണ്ടാവും. അപ്പോ ആരാധിക്കപ്പെട്ടിരുന്നവർ ആരാധിച്ചിരുന്നവരോട് പറയണതാണ്, ഇന്ന കുന്നാന ഇബാദത്തിക്കും ല ഹാഫിലി, നിങ്ങളുടെ ആരാധനയെ കുറിച്ച് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല, ഞങ്ങൾക്ക് ബോധമുണ്ടായിരുന്നില്ല എന്നുള്ളത്. മനസ്സിലായോ? ഇവിടെ ഈ ഒരു വിഷയം നമ്മൾ പറയുന്നത് എന്തിനാ? അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ഇത്തരം കാര്യങ്ങൾ എന്തിനാ സുതാര്യമായിട്ട് പറഞ്ഞെന്ന് ഇപ്പൊ നോക്കി. നിങ്ങൾ വേറൊരായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയണം, യൂലിജുല്ലൈല ഫിന്നഹാർ വയൂലിജുന്നഹാറ ഫില്ലൈൽ വസഖറ ശംസ വൽ ഖമർ കുല്ലു യജ്രി ഇലാ അജലി മുസമ്മ ذلكم الله ربكم له الملك والذين يدعون من دون الله لا يملكون من قطمير ان تدعوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم ويوم القيامة يكفرون بشرككم ولا ينبئك مثل خبير. يا ايها الناس انتم الفقراء الى الله تعالى. അവിടെ യൂലിജു ലൈല ഫിന്നഹാർ, എന്താ യൂലിജു ലൈല ഫിന്നഹാർ? അല്ലാഹുവിനെ കുറിച്ച് പറയണം, അല്ലാഹു രാവിനെ പകലിലേക്ക് പ്രവേശിപ്പിക്കുന്നു, വയൂലി ജുന്നഹാർ ഫില്ലൈൽ പകലിനെ രാവിൽ പ്രവേശിപ്പിക്കുന്നു, വസഖറ ശംസ വൽ ഖമർ അല്ലാഹു ആകുന്നു ഖമറിനെയും ശംസിനെയും കീഴ്പ്പെടുത്തി തന്നത്, കുല്ലു യജ്രി ഇലാ അജലി മുസമ്മ എല്ലാം ഒരു നിർണിത അജലിലേക്ക് പ്രയാണം കുറിച്ചുകൊണ്ടിരിക്കുന്നു, ദാലികുമുല്ലാഹു റബ്ബുക്കുമുൽ ഹഖ് ഇതൊക്കെ രാവിലെ പകലിൽ പ്രവേശിപ്പിച്ച്, പകലിനെ രാവിലെ പ്രവേശിച്ച് ചന്ദ്ര സൂര്യനെ കീഴ്പ്പെടുത്തി തന്നവനാകുന്നു നിങ്ങളുടെ റബ്ബ്, നിങ്ങളുടെ റബ്ബ്. ലഹുൽ മുൽക്ക് അവന് മാത്രമാകുന്നു ഉടമസ്ഥത, ആധിപത്യം. വല്ലദീന തദൂന മിൻ ദൂനി, അള്ളാഹു കൂടാതെ നിങ്ങൾ, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കപ്പെടുന്നവർ, ലാ യംലികൂന മിൻ ഖിത്മീർ, ലാ യംലികൂൻ അവർ ഉടമപ്പെടുന്നില്ല, മിൻ ഖിത്മീർ, എന്താ ഖിത്മീർ? ഖിത്മീർ എന്ന് പറഞ്ഞെങ്കിൽ ഈത്തപ്പനന്റെ കുരു അല്ലേ, ആ കുരുമ്പുണ്ടാവും ഒരു പാട, ഈത്തപ്പനെ കുരു എടുത്തിട്ടുണ്ടെങ്കിൽ അയിമുണ്ടാവും ഒരു നേർത്ത സ്ഥലം, നേരിയ പാഠം, അതുപോലും അവർ ഉടമപ്പെടുത്തുന്നില്ല. വല്ലദീനത്തെ ദൂരം ഇന്നൂനില്ല മയം അതുപോലെ അവരുടമപ്പെടുത്തില്ല. ഉടമപ്പെടുത്തുന്നത് ആരാണ്? അതാ പറഞ്ഞത്, നാലിക്കുമുള്ളാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക്, അവന് മാത്രമാകുന്നു ഉടമസ്ഥതാധികാരം. നിങ്ങൾ ആരാധി ഇരക്കുന്നവർ അവരൊരു ഈത്തപ്പനയുടെ പാട പോലും ഉടമപ്പെടുത്തുന്നില്ല. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പിന്നെ പറയാണ്, ഇൻതദൂഹും, നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ ലാ യസ്മഉ ദുആക്കും, അവർ നിങ്ങളുടെ ദുആ കേൾക്കൂല. വലവും സമയവും അവർ കേട്ടു എന്നുള്ളത് നമ്മൾ ഒരു പിന്നെ സമ്മതിച്ചാൽ തന്നെ, കേൾക്കുകയാണെങ്കിൽ തന്നെയും എന്താ വലവും സമയവും മസ്തജാബുലക്കും, നിങ്ങൾക്ക് അവർ ഉത്തരം ചെയ്യൂല, ഉത്തരം ചെയ്യൂല. വയോമൽ ഖിയാമ, അന്ത്യനാളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ, യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങൾ അവരോട് ദുആ ചെയ്തത് ഷിർക്കാണ്, ആ ഷിർക്കിനെ അവരെന്ത് ചെയ്യും? അവർ നിഷേധിക്കും, അവർ നിഷേധിക്കും. അപ്പൊ നോക്കൂ, നിങ്ങൾ എത്ര സുന്ദരായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇത്തരം കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആളുകൾ ദുആ ഇരക്കുന്നവർ അവരുടെ പ്രത്യേകതയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ഈ വസ്ഫുകൾ അവരിൽ ഒക്കുന്നുണ്ടോന്നുള്ളതാണ്. ദുആ ഇരക്കപ്പെടുന്നവർ ആരാകട്ടെ, അവരെന്തെങ്കിലും ഉടമപ്പെടുത്തിയിട്ടുണ്ടോ? അവർക്ക് സ്വന്തത്തിന് വരെ. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നല്ലദീന തദൂന മിൻ ദൂനില്ലാ, അള്ളാഹുവോടൊപ്പം നിങ്ങൾ ദുആ ചെയ്യുന്നവർ, ലൈ യഖ്ലുഖു ദുബാബ, ലൈ യഖ്ലുഖു, അവർ പടക്കൂല. ദുബാബൻ, ഒരു ഈച്ചയെ പോലും, ഈച്ചയെ പോലും അവർ പടക്കൂല. വലവ് ഇജ്തമഉ ലഹു, ദുആ ഇരക്കപ്പെടുന്നവർ എല്ലാവരും ഒരുമിച്ച് കൂടിയാൽ തന്നെയും, ദുആ ഇരക്കപ്പെടുന്നവർ എല്ലാവരും ഭൂമുഖത്ത് ഈ ഉലകം പടച്ചത് മുതൽ ഒടുക്കം വരെ അള്ളാഹുവല്ലാതെ ദുആ ഇരക്കപ്പെടുന്നവർ, അത് അചേതനെന്നാകട്ടെ സചേതനം എന്താകട്ടെ, അവരെല്ലാരും കൂടി ഒത്താലും അവർക്കൊരു ഈച്ചയെ പോലും പടക്കാനാവില്ല എന്നുള്ള സുബ്ഹാനഹു വതആല പറയുന്നു. വല വിജ്തമ, ഈച്ചയെ പടക്കാൻ പോലും ആവില്ല എന്ന് പറഞ്ഞുള്ള പറയാണ്. വല വിജ്തമാവും, വഈ യസ്ലുബുഹുമു ദുബാബു ഷൈഅൻ ലാ യസ്തൻഖിദുഹു മിൻഹു, ഈച്ച വന്ന് അവരിൽ നിന്ന് വല്ലതും തട്ടിയാൽ, എടുത്താൽ, ഈ ആരാധിക്കപ്പെടുന്നവരുടെ മേത്ത് നിന്ന് അല്ലെങ്കിൽ അവരിൽ നിന്ന് ഈച്ച വല്ലതും എടുത്തു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, ലാ യസ്തൻഖിദുഹു മിൻഹു, ഈച്ചയിൽ നിന്ന് തിരിച്ചു വാങ്ങാൻ കഴിയാത്തവരാണ് അവർ. എന്നിട്ട് അല്ല പറയുന്നത്, ദഉഫത് ത്വാലിബ്, ദുആ ചെയ്യുന്നവൻ എത്ര ദുർബലൻ, വൽ മത്ലൂബ്, ആരോട് ദുആ ചെയ്യുന്നു അവനും എത്ര ദുർബലൻ, ദുആ ചെയ്യുന്നവനും ദുർബലൻ, ദുആ ആരോട് ചെയ്യുന്നു അവനും ദുർബലൻ. കാരണം ഈച്ചയെ പോലും പടക്കാൻ ഒന്നിച്ചുകൂടി അവർക്ക് സാധിക്കൂല. ഈച്ച എന്തെങ്കിലും കൊണ്ടുപോയാൽ അത് തിരിച്ചു വാങ്ങാൻ വരെ കഴിയാത്തവർ. അതല്ലേ ശരിക്കും ആരാധിക്കപ്പെടുന്ന വിഷയത്തിൽ കാണുന്നത്, മനസ്സിലെ? ഇപ്പൊ മുസ്ലിമീങ്ങൾ പല ആരാധ്യന്മാരെയും ആരാധിക്കുന്നുണ്ട്, അവരോട് ദുആ ചെയ്യുന്നുണ്ട്, ആരാധിക്കുന്നുണ്ടെങ്കിൽ ദുആ ചെയ്യുന്നുണ്ട്, ദുആ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ദുആ ചെയ്യുന്നത്? ഈ ദുആ ചെയ്യപ്പെടുന്നവരുടെ അവസ്ഥ എന്താ? ഇപ്പൊ ഉദാഹരണത്തിന്, ഷെയ്ഖ് അബ്ദുൽ ഖാദർ അൽ ജീലാനി, അബ്ദുൽ ഖാദർ അൽ ജീലാനി, അദ്ദേഹം പിന്നെ തബ്രസ്ഥാൻ നാടിന് പിന്നിൽ കീലാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. ഹിജ്റയുടെ 471, ഹിജ്റയുടെ 471. പിന്നീട് അദ്ദേഹം ബഗ്ദാദിലേക്ക് താമസം മാറി. ബഗ്ദാദിൽ അദ്ദേഹം തന്റെ യൗവനം മുതൽ ശിഷ്ടകാലം ജീവിച്ചു. ഹിജ്റയുടെ 561 മരണപ്പെട്ടു, 561 മരണപ്പെട്ടു. 471 ജനിച്ചിട്ട് 561 അദ്ദേഹത്തിന് മരണപ്പെടുന്നത് ബഗ്ദാദിൽ. അബ്ദുൽ ഖാദറുൽ ജീലാനി അദ്ദേഹത്തോട് ഇന്ന് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? സങ്കടം പറയുന്നുണ്ട്, പിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, കുട്ടികളെ ചോദിക്കുന്നുണ്ട്, രോഗം മാറാൻ ആവശ്യപ്പെടുന്നുണ്ട്. മനസ്സിലല്ലേ? അത് ലോകത്തിന്റെ മുക്കുമൂലകളിൽ ഈ തരീഖത്തുകൾ ഉണ്ടല്ലോ. അപ്പൊ പിന്നെ ഖാദിരി തരീഖത്ത്, അതേപോലെ തന്നെ കുറെ തരീഖത്തുകളുണ്ട്. ആ തരീഖത്തുകൾ പരസ്പരം മത്സരം നടത്തിയിട്ട് തരീഖത്തുകൾ ലോകത്ത് വ്യാപിപ്പിച്ചു. അങ്ങനെയാണ് ഇത്തരം വ്യക്തികൾ എന്ത് ചെയ്തത്? മഹത്തുക്കളായിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എന്ത് ചെയ്യുന്നത്? എന്തേ ഈ ഇത്തരം വ്യക്തികൾ അറിയപ്പെടുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ട് 460 ചില്ലാനും ഇപ്പുറം ജീവിച്ച ആളാണ് ആര്? ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി. 471 ജനിക്കുക എന്ന് പറയുമ്പോൾ എത്ര കാലം കഴിഞ്ഞിട്ട? 500 ഒടുവിലാണ് ജനിക്കുന്നത്, രണ്ടാം പകുതി ജനിക്കുന്ന ഒരു മനുഷ്യൻ അബ്ദുൽ ഖാദർ ജീലാനി. സഹാബികൾ അറിയപ്പെടുന്നതിനേക്കാൾ ലോകർക്ക്, മുസ്ലിമീങ്ങൾക്ക് ഇന്ന് ജീലാനി നാവിൽ പാട്ടാണ്, നാവിൽ പാട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിൻ തുമ്പിൽ നിന്ന് സ്വർഗം സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹത്തുക്കളായ സഹാബികളെ ജീവില്ല, സ്വാമരന്മാരുടെ വരെ നാവിൽ വരൂല, അറിയൂല. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികളെ പേര് ചോദിച്ചാണി കിട്ടൂല. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ കുറിച്ച് ചോദിച്ചോണി മുസ്ലിങ്ങൾ കിട്ടൂല. അതേസമയം 5-ാം നൂറ്റാണ്ടിന്റെ ഒടുവിൽ ജനിച്ച ജീലാനിയെ കുറിച്ചിട്ട് എല്ലാവർക്കും കിട്ടും. എല്ലാവർക്കും കിട്ടും. കാരണം ഫരീഖത്തുകൾ മത്സരം വെച്ചിട്ട് എന്ത് ചെയ്താണ്, അത് ഇത്തരം ആളുകളെ പ്രചരിപ്പിച്ചാണ്. ആളുകൾ മഹത്തുക്കളാണെങ്കിൽ അവർ പ്രചരിപ്പിക്കപ്പെടുന്നതിന് അത്ഭുതമൊന്നുമില്ല. പക്ഷെ ഇത് എന്തിനു വേണ്ടി പ്രചരിപ്പിച്ചു? ലോകത്തെ ഏത് ഭാഷക്കാരനും വിളിച്ചാൽ ജീലാനി കേൾക്കുന്നുള്ളതാണ് എല്ലാവരുടെയും വിശ്വാസം. എവിടുന്ന് വിളിച്ചാലും ഏത് ഭാഷയിൽ വിളിച്ചാലും എപ്പോ വിളിച്ചാലും കേൾക്കും ചെയ്യും, വിളിക്ക് വിളി കൂടുന്നതിന് മുമ്പ് ഉത്തരം ചെയ്യും. ഇത് ആരുടെ പ്രത്യേകത? ആര് വിളിച്ചാലും ആരെ കേൾക്കുക? ഏത് ഭാഷയിൽ വിളിച്ചാലും ആരെ കേൾക്കുക? അബ്ദുൽ ഖാദർ ജീലാനി ബഗ്ദാദിൽ ജീവിച്ച അറബിയിൽ രചനകളുള്ള അറബി മാത്രം സംസാരിച്ച വ്യക്തിയാണ്. ഇംഗ്ലീഷോ ഫ്രഞ്ചോ അതേപോലെ തന്നെ പിന്നെ ഇതര മലയാളോ തമിഴോ ഇതൊന്നും അറിയാത്ത മനുഷ്യനായിരുന്നു അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തോട് മലയാളി ദുആ ചെയ്യുന്നു, തമിഴൻ ആവശ്യപ്പെടുന്നു, ഹിന്ദിക്കാരൻ ആവശ്യപ്പെടുന്നു, ബംഗാളി ആവശ്യപ്പെടുന്നു, പാകിസ്ഥാനി ആവശ്യപ്പെടുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്ര ഭാഷ ഉണ്ട്, അത്ര ഭാഷക്കാരും ജീലാനി ജീലാനി എന്ന് വിളിക്കുന്നു. അപ്പൊ ഈ വിളിക്കുന്ന ആളുകളുടെ വിശ്വാസം എന്താ? ആരാ എല്ലാ ഭാഷയും തിരിയണം? ആർക്കാ എല്ലാ ഭാഷയും വശമുള്ളവൻ? ഏത് ഭാഷയിൽ വിളിച്ചാലും ഉത്തരം ചെയ്യണമെന്ന് കേൾക്കുന്നവരാരാണ്? അള്ളാഹ് മാത്രമാണ്. പിന്നെ ഈ വിളിക്കപ്പെടുന്നവന്റെ പെടുന്നവനെ കുറിച്ച് വിളിക്കുന്നവന്റെ വിശ്വാസം എന്താ? അള്ളാഹുവിൽ എന്താണോ വിശ്വസിക്കേണ്ടത് അതാണ് അയാൾ വിശ്വസിക്കുന്നത്. അതിനി ആരും ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, അത് കണ്ണടച്ചിരുത്താക്കലാണ്. മനസ്സിലല്ലേ? 100 നാവിൽ നാവിട്ടടിച്ചിട്ടുണ്ടെങ്കിലും ഈ വസ്തുതയെ നിഷേധിക്കാൻ പറ്റൂല. ഈ വസ്തുത നിഷേധിക്കാൻ പറ്റുന്നത് പച്ചയായ യാഥാർത്ഥ്യമാണ്. അതാണ് ഇത്തരം വിളി ശിർക്കാണ് എന്ന് പറയുന്നത്. കാരണം അള്ളാഹുവിന് പ്രത്യേകമായ കാര്യങ്ങളാണ് ഈ ആളുകൾക്ക് വകവെക്കുന്നത്. അതൊരു ജീലാനിയുടെ വിഷയം ഞാൻ ഉദാഹരണം പറഞ്ഞത് മാത്രമല്ല, ഇത് ജീലാനിക്ക് മാത്രമല്ല, ആ അള്ളാഹു അല്ലാത്തവർ വിളിക്കച്ച് പ്രാർത്ഥിക്കപ്പെടുന്നവർ ആരുണ്ട്? അവരുടെയൊക്കെ പ്രത്യേകത, അവരുടെയൊക്കെ പ്രത്യേകത. നബീന മുഹമ്മദ് സല്ലല്ലാഹി അലൈഹി വസല്ലം മാതങ്ങൾ അറബി ഭാഷയിലായിരുന്നു അല്ലെ? റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം മാതങ്ങളുടെ ഭാഷ അറബിയായിരുന്നു. അറബി അല്ലാത്ത ഭാഷ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം മാതങ്ങൾക്ക് പരിഭാഷപ്പെടുത്തേണ്ടിയിരുന്നു. തൗറാത്തിൽ യഹൂദന്മാർ കൃത്രിമം കാണിച്ച്, മനസ്സിലായില്ലേ, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം മാതങ്ങൾക്ക് അത് അറിയിക്കാൻ പരിഭാഷകരുണ്ടായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം മാതങ്ങൾ ഇതര ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട് ആളുകളെ ഏർപ്പാടാക്കിയിരുന്നു. എന്തിന്? നബി സല്ലല്ലാഹി അലൈഹി വസല്ലം മാതങ്ങൾക്ക് ആ ഭാഷ പരിഭാഷപ്പെടുത്തപ്പെടുന്നതിന് വേണ്ടി, ആ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തപ്പെടുന്നതിന് വേണ്ടിയിട്ട്. അതാണ് നബീന മുഹമ്മദ് സല്ലല്ലാഹി അലൈഹി വസല്ലം മാതങ്ങളുടെ വരെ ഈ ദുനിയാവിലെ അവസ്ഥ. പിന്നെ മരിച്ചതിന് ശേഷം എല്ലാ ഭാഷയിൽ വിളിച്ചാലും കേൾക്കാനും അതിനനുസരിച്ച് പ്രതികരിക്കാനും ഉത്തരം ചെയ്യാനും കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ എന്താണ് ഈ പിന്നെ പടപ്പുകളിലൊക്കെ വിശ്വാസം വെക്കുന്നത്? വിശ്വാസം വെക്കുന്നത് അവർ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അള്ളാഹുവിന് പ്രത്യേകമായിട്ടുള്ളത് എന്താണ്? അതാണ് വകവെക്കുന്നത്, അതാണ് വകവെക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം ശിർക്കൻ പിന്നെ വിശ്വാസങ്ങൾ മുസ്ലിമീങ്ങൾ കരുതണം എന്ന് പറയുന്നത്. ഈ വിളികൾ ശിർക്കാണി എന്ന് പറയുന്നത്. ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിയുടെ ഒക്കെ വിഷയത്തിൽ ആളുകൾ കാട് കയറിയിട്ട്, അതാണ് ഈ തരീക്കത്തുകളുണ്ടല്ലോ മത്സരത്തിലായിരുന്നു, മത്സരത്തിൽ റിഫായി തരീക്കത്ത് ഒരു ഭാഗത്ത്, ഖാദിരി തരീക്കത്ത് ഒരു ഭാഗത്ത്, പിന്നെ നക്ഷബന്ധി സഹ്രവർദി, ഇങ്ങനെ തരീക്കത്തുകൾ പരസ്പരം പിന്നെ കലഹത്തിലും അതേപോലെ തന്നെ പിന്നെ ആരാണ് മുന്നിൽ എന്നതിൽ മത്സരത്തിലായിരുന്നു ഒരു കാലത്ത്. അതുകൊണ്ട് തന്നെ പലവിധ വിദണ്ഡങ്ങളും മുസ്ലിം സമൂഹത്തിൽ പ്രചരിപ്പിച്ചു. ഷിയാക്കൾക്ക് എന്തൊക്കെ അപകടങ്ങൾ സംഭവിച്ചു, ആ അപകടങ്ങൾ മുഴുവൻ അഹ്ലു സുന്നയിലേക്ക് കടത്തിക്കൊണ്ടെന്ന് തരീക്കത്തുകാരാണ്, മനസ്സിലായി. അതുകൊണ്ടാണ് ഇപ്പൊ ആയിരം പ്രാവശ്യം ജീലാനീനെ വിളിക്കണ ഒരു പിന്നെ ഇതാണ് കുത്തുബിയത്ത് എന്ന് പറയുന്ന പേരിൽ. കുത്തുബിയത്തിൽ 1000 പ്രാവശ്യം ജീലാനിനെ വിളിക്കാറ്, അതിന്റെ രീതിയാണ്. ഒമയുനാദിസ്മി ജീലാനി പറഞ്ഞു എന്നാണ്, എന്റെ നാമം ഒരാൾ വിളിച്ചാൽ, അൽഫൻ 1000 പ്രാവശ്യം, ബിഹൽവത്തിഹി ഒഴിഞ്ഞിരുന്ന്, അസ്മല്ലി ഹിമ്മത്തിഹി അവന്റെ മനക്കരുത്തൊക്കെ ഊർജസ്വലാക്കിയിട്ട്, സർമൽ അൽഫൻ ബിഹൽവത്തിഹി അസ്മല്ലി ഹിമ്മത്തി സർമല്ലി ഗഫ്വത്തിഹി, ശ്രദ്ധയോടുകൂടിയിട്ട് ശ്രദ്ധാപരമായിട്ട് ശ്രദ്ധാപൂർവം മനസാന്നിധ്യത്തിൽ ഒഴിഞ്ഞിരുന്ന 1000 പ്രാവശ്യം ജീലാനിനെ വിളിക്കാനാ പറയണത്. അജബ്തുഹു മുസ്രിയ മിൻ അജ്ലി ദഅവതിഹി, അവന്റെ ദഅവത്ത് ദുആ നിമിത്തം ഞാൻ അവന് പെട്ടെന്ന് ഉത്തരം ചെയ്യുന്നതാണ്, ഞാൻ അവന് പെട്ടെന്ന് ഉത്തരം ചെയ്യും. ഫലിയദുയ അബ്ദൽ ഖാദിർ മുഹിയദ്ദീനി, അതുകൊണ്ട് യാ അബ്ദൽ ഖാദിർ മുഹിയദ്ദീനി എന്ന് അവൻ വിളിക്കട്ടെ എന്നാണ്. അബ്ദുൽ ഖാദിർ മുഹിയദ്ദീൻ, അബ്ദുൽ ഖാദിർ ഇബ്നു മൂസ ഇബ്നു ഹാറൂൻ, അങ്ങനെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പേര് അബ്ദുൽ ഖാദിർ ഇബ്നു മൂസ ഇബ്നു ഹാറൂൻ, അബ്ദുൽ ഖാദിർ ജീനാന്റെ പേര്. പിന്നെ പ്രഭിതാക്കളുടെ ഒരാൾ മുഹിയദ്ദീൻ, ഏതായാലും അല്ലെങ്കിൽ അയാളുടെ സ്ഥാനപ്പേര് മുഹിയദ്ദീൻ. ഫലിയദുയ അബ്ദൽ ഖാദിർ മുഹിയദ്ദീനി, ആ അബ്ദുൽ ഖാദിർ ജീലാനി, അബ്ദുൽ ഖാദിർ ഇബ്നു മൂസ ഇബ്നു ഹാറൂനാണ് അയാളുടെ പിന്നെ സ്ഥാനപ്പേരാണ് മുഹിയദ്ദീൻ എന്നുള്ളത്. മുഹിയദ്ദീൻ എന്നുള്ളത് ആ മുഹിയദ്ദീൻ മാലക്കൈ അബ്ദുൽ ഖാദിർ ജീലാനിന്റെ പേരിലുള്ള മാലകളാണ് കണ്ടോ. അപ്പൊ 1000 പ്രാവശ്യം ജീലാനിനെ വിളിക്കുക. വിളി വായി കൂടുന്നതിന് മുമ്പ് ജീലാനി ഉത്തരം ചെയ്യാതാണ്, വല്ല നീലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായി കൂടാവു തീരം ചെയ്യും ഞാൻ എന്നോ അവർന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഇതാണ് ബാദസ്സല. അത് തരീഖത്തിന്റെ ഇതിൽപ്പെട്ടാണ്. റിഫായ് ശേഖിനെ വിളിക്കുന്നതിൽ ഏറെ കുറച്ച് ദർജയിലും ഇതിലും ഇയാളെ വിളിക്കണം. അതുകൊണ്ട് പറയാണ് ബാദസ്സലാത്തിസ്നത്തൈ അശ്റത മിർ റക്അ മഅൽ ഫവാതിഹി വൽ ഇഖ്ലാസി ബിൽ ഖദ്വഅ, ഭക്തിയാദരപൂർവ്വം 12 റക്അത്ത് നിസ്കരിക്കണം. നിസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹയും ഇഖ്ലാസ് സൂറത്തും ഓതണം. എന്നിട്ട് 12 റക്അത്ത് നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം യാ ഹൗസൽ ആലമി അബ്ദുൽ ഖാദിർ സുർആ യാ സയ്യിദി ഇഹ്ലൂറിനി യാ മുഹിയദ്ദീനി, എന്നിട്ട് യാ ഹൗസ് അബ്ദുൽ ഖാദിർ ജീലാനി ഇഹ്ലൂറിനി ഇവിടെ ഹാജരാകണം എന്ന് പറഞ്ഞിട്ട് മൂപ്പര് 1000 പ്രാവശ്യം വിളിക്കാനാണ് പറയുന്നത്. ഇപ്പൊ ഇതൊക്കെയാണ് ഈ ജീലാനിനെ പോലുള്ളവരെ വിളിച്ചു ദ്വാരക്കുന്നതിന്റെ ആ പശ്ചാത്തലം, അതിന്റെ ആ കാരണവും സാഹചര്യവും മനസ്സിലേ. അതിനു വേണ്ടിയിട്ടാണ് ഇന്നീ പുരോഹിതന്മാരെ ഇതിനെ ന്യായീകരിക്കുകയും മനസ്സിലായി ഇതിന് വേദികൾ ഒരുക്കുകയും ഇതൊക്കെ ദീനാണ് എന്ന് ആളുകളെ പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും ഖണ്ഡന മണ്ഡലങ്ങളും അതേപോലെ തന്നെ മുഖാമുഖങ്ങളും ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കണം. യഥാർത്ഥത്തിൽ വിശുദ്ധ വചനങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതിനൊക്കെ ഘടകവിരുദ്ധമായിട്ടുള്ളതായ പിന്നെ വിളികളാണ് ഇവിടെ ഈ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ. അപ്പോ ഇവിടെ വമൻ അദല്ലു മിമ്മൻ യദഉ മിൻ ദൂനില്ലാ മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. ഇതിന് അപകടം നോക്കി നിങ്ങൾ, സാധാരണക്കാർക്ക് വരെ അള്ളാഹ് എന്ന് വിളിക്കേണ്ടവർക്ക് അള്ളാഹ് എന്നുള്ള വിളി വരുന്നില്ല. മനസ്സിലായി? ഒന്നുകിൽ യാ ഷെയ്ഖ് ജീലാനി, അല്ലെങ്കിൽ ബദരീങ്ങളെ, അല്ലെങ്കിൽ ശുഹദാക്കളെ, അല്ലെങ്കിൽ നേർച്ചക്കാരെ, ഈ വിളിയാ വരുന്നത്. കാരണം എന്താ, അങ്ങനെ ജനമനസ്സുകളിൽ ഈ ശിർക്കൻ വിശ്വാസം എന്ത് ചെയ്ത് വേരോടി. തരീക്കത്താർ എന്ത് ചെയ്ത് അത് വേര് ഓടിച്ചു കഴിഞ്ഞ്. കുറച്ച് കാര്യങ്ങൾ കൂടി ഇൻഷാല്ല നമുക്കൊരു ഇത്തരം കാര്യങ്ങൾ നമ്മൾ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടതും മുസ്ലിമീങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ ചില പരീക്ഷണ വിഷയങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ അതിലൽപ്പം കൂടുതൽ ടൈം എടുത്ത് വിശദീകരിച്ചിട്ട് ഇൻഷാല്ല അതിൽ ഇഷ്കാല ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കുറച്ച് സ്പീഡിൽ പോകാം. ഈ ഒരു വൈദാഹുഷറന്നാസുഖാനുലഹും കാഫിരീം, ആരാധിച്ചിരുന്നവർ ആരാധിക്കപ്പെട്ടിരുന്നവർ, ദ്വായിരുന്നവർ ദ്വായിരിക്കപ്പെട്ടിരുന്നവർ, അവരുടെ പരലോകത്തെ അവസ്ഥകൾ എന്ത് എന്നുള്ളത് ശരി, അത് കുറച്ച് ഒരു വിശദീകരിക്കപ്പെടേണ്ട ഭാഗമാണ് ഇൻഷാല്ലാ ഒരു ക്ലാസ്സായിട്ട്. ഇവിടെ നമ്മൾ പിന്നെ ഇന്ന് പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു ഈ പിന്നെ ഒരു ദുരന്തം ദുരിതം എന്തുകൊണ്ട് മുസ്ലിം സമൂഹത്തിൽ വന്ന് ഭവിച്ചു എന്നുള്ളതാണ്, വന്ന് ഭവിച്ചു എന്നുള്ളതാണ്. വളരെ പിൽക്കാലങ്ങളിൽ ഇസ്ലാമിക സമൂഹത്തിൽ ജീവിച്ച് മരിച്ചു പോയ ആളുകളാണ് ഇന്ന് മുസ്ലിമീങ്ങൾക്ക് ഏറെ ഹൃദയത്തിൽ സ്ഥാനം നേടിയ ആളുകൾ. ഏതുവിധം മഹാന്മാരെ ആദരിക്കപ്പെടണം, പക്ഷെ ആ ആദരവ് ആരാധനയായി ഭവിക്കുകയും അങ്ങനെ സ്മരിക്കപ്പെടുകയും ചെയ്ത് സ്ഥിതി വിശേഷത്തിലേക്ക് മാറിയത്. മനസ്സിലായി? ഞാൻ പറഞ്ഞു ഷെയ്ഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി, ജീലാനി എന്നുള്ളത് ജീലാൻ എന്ന് പറയുന്ന നാട്ടിലേക്ക് നിസ്ബ ചെയ്തിട്ടാണ്. തബ്രിസ്ഥാന്റെ ഭാഗത്ത് ജീലാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി. അത് കീലാൻ എന്നും ജീലാൻ എന്നും കീലി അല്ലെങ്കിൽ ജീലി എന്നൊക്കെ പറയപ്പെടും. അതിലേക്ക് നിസ്ബ ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ പേര് അബ്ദുൽ ഖാദിർ ഇബ്നു മൂസ ഇബ്നു അബ്ദുള്ള, ഞാൻ മൂസ ഇബ്നു ഹാറൂൻ എന്നല്ല, അബ്ദുൽ ഖാദിർ ഇബ്നു മൂസ ഇബ്നു അബ്ദുള്ള, പിന്നെ മുഹിയുദ്ദീൻ അൽ ജീലാനിയാണ്. 471 ഭൂജാതനായി 561 ഹിജ്റയുടെ അദ്ദേഹം പിന്നെ ബഗ്ദാദിൽ മരണപ്പെട്ട് അന്ത്യവിശ്രമം കൊള്ളുന്ന വ്യക്തിയാണ്. ഇതിന് ഇദ്ദേഹത്തിന് മുമ്പ് മരണപ്പെട്ടവരാണ് ആര്? സഹാബികളെല്ലാവരും, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ, അതും നൂറ്റാണ്ടുകൾക്കപ്പുറം. ഇമാം അബു ഹനീഫത്തു നഅ്മാൻ, അതേപോലെ തന്നെ ഇമാം ഷാഫിഈ, മാലിക് ബിൻ അനസ് അൽ അസ്ബഹി, അഹമ്മദ് ബിൻ ഹംബൽ ശൈബാനി, അവരൊക്കെ ഇതിനു മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. തബീഈങ്ങളിൽ മഹത്തുക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അവർക്കും മുമ്പ്, ഇമാമാർക്കും മുമ്പ്. അതേപോലെ തന്നെ പിന്നെയും മഹത്തുക്കൾ ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, അബുദാവൂദ്, ഇമാം തുർമുദി, ഇബ്നു മാജ ഇവരൊക്കെ ഇതിനു മുമ്പ് കഴിഞ്ഞു പോയവരാണ്. ഇമാം ഹാകിം ഇവരൊക്കെ കഴിഞ്ഞു പോയവരാണ്. അവർക്കൊക്കെ കാലശേഷമാണ് അവർ വരുന്നത്. അബ്ദുൽ ഖാദിറുൽ ജീലാനി റഹ്മത്തുള്ളാഹി അലൈ എന്ന് പറയുന്ന മഹാൻ വരുന്നത്. അദ്ദേഹം ഇവിടെ ജീവിച്ചു. അദ്ദേഹം ആദ്യം പിന്നെ ഫിഖ് പഠിച്ചപ്പോൾ ഹംബലി ഫിഖ്, അതേപോലെ തന്നെ ഷാഫി ഫിഖ്, ഇതിലൊക്കെ അവഗാഹം നേടി, വിശ്വാസപരമായ വിഷയങ്ങളിൽ അവഗാഹം നേടി. അദ്ദേഹത്തിന് പിന്നെ അൽ ഗുനിയ എന്ന് പറയുന്ന കിതാബുണ്ട്, അതേപോലെ തന്നെ അൽ ഫുയൂളാത്തു റബ്ബാനിയ എന്ന് പറയുന്ന കിതാബ്, അതേപോലെ വേറെയും ഗ്രന്ഥരചനകളുണ്ട്. മനസ്സിലായി? തന്റെ ശിഷ്യഗണങ്ങളെ പഠിപ്പിച്ച് അദ്ദേഹം വിജ്ഞാന കുതികളായ ജനവിഭാഗത്തെ വാർത്തെടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും പൂർവികരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, പൂർവ്വകാലത്ത് മഹത്തുക്കൾ കഴിഞ്ഞു പോയ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവരുടെ ആ ദർജയിലല്ല ഒരിക്കലും ആരിൽ എത്തിയിട്ടുള്ളത്. അബ്ദുൽ ഖാദിർ ജീലാനി എത്തിയിട്ടുള്ളത് എത്രയോ ഗ്രന്ഥരചനകൾ. അപ്പൊ നോക്കി, നിങ്ങൾ ഉദാഹരണത്തിന് ഇപ്പൊ സഹാബികളുടെ ദർജയിലേക്ക് ആരെ എത്ത, സഹാബികളുടെ ദർജയിലേക്ക് ആരെ എത്താണ്? നിസ്ലാസ്ലമാ തങ്ങളുടെ ഉമ്മത്തികളെ, അതേപോലെ തന്നെ താബിഈങ്ങൾ, അവരല്ലേ ഖൈറുൽ ഖുറൂനി, ഖൈറു ഉമ്മത്തി ഖർണി സുമ്മ അല്ലദീന യലൂനഹും സുമ്മ അല്ലദീന യലൂനഹും. പിന്നെ അയിമ്മത്തുകളിൽ ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ഒക്കെ സ്ഥാനത്രയാണ്, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലിയുടെ സ്ഥാനത്രയാണ്, അതേപോലെ ഇമാം ബുഖാരി, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം പറയപ്പെടാത്ത ഒരു പള്ളി ഏതാണ്, ഒരു മിമ്പർ ഏതാണ്, ഒരു പഠനവേദി ഏതാണ്, ഒരു ക്ലാസ് ഏതാണ്? അപ്പൊ എന്തുകൊണ്ട് ഇവരെക്കാളൊക്കെ ജനമനസ്സുകളിൽ ഇടം നേടുവാൻ മാത്രം, അത് ജനമനസ്സുകളിൽ അള്ളാഹു സുബ്ഹാന തആല ബർക്കത്തെ മനുഷ്യ ഇടം നേടി എന്ന് വരും. പക്ഷെ അത് എങ്ങനെ അദ്ദേഹത്തെ ഈ വിധം ഏത് ഭാഷയിലും വിളിച്ചാൽ കേൾക്ക, ആര് വിളിച്ചാലും കേൾക്ക, എപ്പോ വിളിച്ചാലും കേൾക്ക, വായി കൂടുന്നതിന് മുമ്പ് ഒരു ഉത്തരം ചെയ്യാൻ മാത്രം അദ്ദേഹത്തിനുള്ള വിശ്വാസ മാതൃവത്ത എന്ന് പറഞ്ഞാൽ, അതൊന്ന് ആലോചിച്ചു നോക്കണം. മനുഷ്യന്മാർ അറബി ഭാഷയിൽ മാത്രം രചനകളിൽ, അറബി ഭാഷയിൽ മാത്രം സംസാരിച്ച്, അറബി ഭാഷയിൽ അറബികൾക്കിടയിൽ കഴിഞ്ഞിരുന്ന ഒരു മനുഷ്യൻ ലോകത്തിന്റെ മുക്കുമൂലകൾ അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ കബറിടത്തിൽ മൺമറഞ്ഞ് അന്ത്യവിശ്രമം കൊള്ളുന്ന വ്യക്തിത്വം. അദ്ദേഹം പരലോകത്തേക്ക് യാത്രയായി. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും ഏറ്റവും നമ്മൾ പ്രാർത്ഥിക്കണം. അതാണ് റഹീമഹുല്ലാ നമ്മൾ പറയുന്നത്. അള്ളാഹുന്റെ റഹ്മത്തിന് ആവശ്യക്കാരനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അള്ളാഹു റഹ്മത്ത് കൊടുക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വം ഈ വിധം ആളുകൾ കാണുക എന്ന് പറഞ്ഞാൽ, അത് ഞാൻ വ്യക്തിയെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നാവിൻ തുമ്പിൽ എല്ലാവർക്കും നാവെടുത്തിട്ടുണ്ടെങ്കിൽ, ജീലാനി അബ്ദുൽ ഖാദിർ ജീലാനി, മഹിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്നൊക്കെ ആയിരം വിളി പ്രാവശ്യവും എല്ലാതെയും ഒക്കെ വിളിക്കുന്നത് കൊണ്ടാണ് ഒരു ഉദാഹരണം പറഞ്ഞത്. അള്ളാഹുവല്ലാതെ വിളിക്കപ്പെടുന്നവരുടെ മൊത്തത്തിലുള്ള അവസ്ഥ ഇതാണ്. അപ്പോ ആ വിളികൾ അള്ളാഹുവിന് പ്രത്യേകമായിട്ടുള്ള അധികാരാവകാശങ്ങൾ വകവെച്ചുകൊണ്ടാണ് ആ വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വിളി വരുന്നത്. ആളുകൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അത് സമ്മതിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് എന്ത് ചെയ്യണം, അതിനെ യഥാർത്ഥ രീതിയിൽ ഒരു പക്ഷപാതം നടത്തണം. ഗ്രൂപ്പിസങ്ങളൊക്കെ മാറ്റിവെച്ച് ഈ പിന്നെ പുരോഹിതന്മാരുടെ ഈ തർക്കങ്ങളും അതേപോലെ വിദണ്ഡങ്ങളൊക്കെ മാറ്റിവെച്ചിട്ടുള്ള ഒരു പക്ഷപാതം നമ്മൾ നടത്തിയിട്ടുണ്ട് എങ്കിൽ ഇക്കാര്യം നമുക്ക് ബോധ്യപ്പെടും. അള്ളാഹു അല്ലാത്തവർ ആര് തന്നെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അള്ളാഹു പറയുന്നത് അതിന്റെ അർത്ഥം ഖിയാമത്ത് നാൾ കഴിഞ്ഞാൽ കിട്ടുന്നല്ല. ഖിയാമത്ത് നാൾ കഴിഞ്ഞാലും അവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഖിയാമത്ത് നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അതുവരെ അശ്രദ്ധാലുക്കളാണ്. ആരെ കുറിച്ച് അറിയില്ല, വിളിച്ചു ദ്വേരത്തുന്നവനെ കുറിച്ച് അറിയില്ല. പക്ഷെ ഖിയാമത്ത് നാൾ ആയി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ തങ്ങളെ വിളിച്ച് ദ്വേരുന്നവരോട് അവരെന്ത് ചെയ്യും, പ്രതികരിക്കും. ദ്വേരുന്നതിനെ അവര് കളമാക്കും. ഞങ്ങൾ നിങ്ങളുടെ ദുഴയെ കുറിച്ച് അശ്രദ്ധാലുക്കളായിരുന്നു എന്നുള്ളത് അവർ തുറന്നടിക്കും. തുറന്നടിക്കും മാത്രല്ല അവര് ശത്രുക്കളായി മാറും. മാത്രല്ല ഇവരോട് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഇൻഷാല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരും. അള്ളാഹു ചോദിക്കും ആരാധിക്കപ്പെട്ടിരുന്നവർ, വിളിച്ച് പ്രാർത്ഥിക്കപ്പെട്ടിരുന്നവർ, അവരോട് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കും ആരാധിച്ചിരുന്നവരെ കുറിച്ച്, പ്രാർത്ഥിച്ചിരുന്നവരെ കുറിച്ച്. അപ്പൊ അതിനൊക്കെയുള്ള പ്രതികരണങ്ങൾ ഇൻഷാല്ലാഹ് അത് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇൻഷാല്ലാഹ് അടുത്ത ക്ലാസ്സിൽ. അള്ളാഹു ഖൈറാക്കട്ടെ, ജസാക്കും അള്ളാഹു ഖൈറ. ഇതിനർത്ഥം ജീലാനിനെ വില കുറച്ച് കാണിച്ചു എന്നോ അബ്ദുൽ ഖാദിർ ജീലാനിക്ക് സ്ഥാനമല്ല എന്ന് പറഞ്ഞെന്നുള്ളതല്ല. പക്ഷേ അബ്ദുൽ ഖാദിർ ജീലാനി ആയാലും അഹമ്മദ് റിഫാഇ ആയാലും മുഹമ്മദ് അൽ ഗസാലി ആയാലും അബു ഹാമിദ് അൽ ഗസാലി ആയാലും ഒക്കെ മഹത്വക്കളാണ്. എങ്കിൽ മഹത്വക്കളാണ്, അവർക്ക് സ്ഥാനമുണ്ട്, അവർക്ക് ആദരവുണ്ട്. നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണം. ഇന്നല്ല ജീലാനിയുടെ ആശയം യഥാർത്ഥത്തിൽ ജീലാനി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദിനെ പ്രചരിപ്പിച്ച മഹാനാണ്. അദ്ദേഹം പറഞ്ഞിരുന്നത് പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള ആദർശം സ്വീകരിക്കാനും അത് മുറുകെ പിടിക്കാനും, അള്ളാഹു അല്ലാത്തവരോട് നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത്, നിന്റെ ഹൃദയത്തെ നീ ഒരു മസ്ജിദാക്കിക്കോ, മസ്ജിദിന്റെ പ്രത്യേകത അവിടെ അള്ളാഹിനെ മാത്രമേ ആരാധിക്കുള്ളൂ, അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിട്ടുണ്ട് വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദ, പള്ളികൾ അല്ലാഹുക്കുള്ളതാണ്, അതുകൊണ്ട് അല്ലാഹ് പള്ളികളിൽ അല്ലാഹു അല്ലാത്തവർ ആരാധിക്കപ്പെടാൻ പാടില്ല, ദുആയിരക്കപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ട് നിന്റെ കൽബിനെ നീ ഒരു പള്ളിയാക്കിക്കോ, എന്നിട്ട് ആ കൽബിൽ എന്ത് പാടില്ല, അല്ലാഹു അല്ലാത്തവരോട് ദുആയിരക്കൽ പാടില്ല എന്നൊക്കെ സുന്ദരമായി ആശയങ്ങൾ പറഞ്ഞ ആളാണ് ആര്, അബ്ദുൽ ഖാദിർ അൽ ജീലാനി.
അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.